ബ്രദർ അഗസ്റ്റിൻ ക്രിസ്റ്റി PDM എഴുതുന്ന ലേഖനം എന്തിനും ഏതിനും ആദ്യം പരിശുദ്ധാത്മാവ്. ക്ലീനിംഗ് ദിവസമുണ്ടായ ഒരു സംഭവമാണ് ഇക്കാര്യത്തിൽ എന്റെ കണ്ണു തുറപ്പിച്ചത്. സാധനങ്ങളെല്ലാം പുറത്തേക്കെടുത്ത് വീടിന്റെ അകം വൃത്തിയാക്കാനുണ്ട്. കൂടാതെ പുറത്ത് മരപ്പണി കഴിഞ്ഞതിന്റെ പൊടിയും മറ്റും അടിച്ചുവാരി കളയാനുമുണ്ട്. രാവിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ക്ലീനിംഗ് ആരംഭിക്കാൻ പോവുകയായി. ആദ്യം ഏത് ചെയ്യണം? ഉടനെ മുമ്പത്തെ ദിവസം ഞങ്ങളുടെ ഗുരു അച്ഛനിൽ നിന്നും കേട്ട ഒരു കാര്യം ഓർമ്മയിൽ വന്നു. എന്തിനും ഏതിനും ആദ്യം പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. ഉടനെ ഞങ്ങൾ ചോദിച്ചു നോക്കി. ഞങ്ങളിൽ ഒരാൾക്ക് ഒരു കൊച്ചു ദർശനം പോലെ ഇങ്ങനെ തോന്നി, ഉച്ചയ്ക്ക് മുമ്പായി വീടിന്റെ അകം വൃത്തിയാക്കുക, ഉച്ചയ്ക്ക് ശേഷം പുറംഭാഗവും. ഞങ്ങൾ നേരെ തിരിച്ചാണ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നത്, കാരണം ഉച്ചയ്ക്ക് ശേഷം പുറത്ത് നല്ല വെയിലാണ്. എന്നാൽ ഇത്തവണ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു. വീടിന്റെ അകം വൃത്തിയാക്കി കഴിഞ്ഞതേ അതാ നല്ല ഒരു പെരുമഴ. പുറത്തെ മരപ്പൊടിയും മരച്ചീളും ആ മഴ തന്നെ വൃത്തിയാക്കി തന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യേണ്ടി വന്നില്ല. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചതിന്റെ ഫലം ആദ്യം സ്വന്തം ജീവിതത്തിൽ മനസ്സിലാക്കിയ സംഭവമായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് പോകേണ്ട വാഹനം, വാങ്ങിക്കേണ്ട വസ്തു, ഏറ്റുപറയാൻ മറന്നുപോയ പാപം, വിട്ടുപോയ ഉത്തരവാദിത്തം എന്നിങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു ചെയ്യാൻ സന്തോഷമാണ്. ആത്മാവ് വ്യക്തവും കൃത്യവുമായി പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. അത് തെറ്റാറുമില്ല. വരദാന ഫലങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒന്നാണ്. ധ്യാനങ്ങൾ നടക്കുമ്പോൾ മാത്രം സംഭവിക്കേണ്ട ഒന്നല്ല സത്യത്തിൽ ആത്മാവിന്റെ വരദാന ഫലങ്ങളുടെ ഉപയോഗം. നമ്മുടെ വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വിളിയും നിയോഗവും അനുസരിച്ച് ശുശ്രൂഷാ ജീവിതത്തിലും വരദാന ഫലങ്ങൾ ഉപയോഗിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിമന്ത്രണങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും വേണം. ശരിയായ മനസാക്ഷിയുടെ രൂപീകരണത്തിലൂടെയും വചനത്തിന്റെ നിറവിലൂടെയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി മുഖേനയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോടുള്ള തുറവിയിലൂടെയും വിശ്വാസത്തിലൂടെയുമാണ് വരദാന ഫലങ്ങൾ നമ്മിൽ പ്രകടമാവുക. ആദിമസഭയിൽ അപ്പസ്തോലന്മാരുടെ അനുദിന ജീവിതത്തിൽ ഈ വിധത്തിലുള്ള പ്രവർത്തനം നമുക്ക് കാണാനാകും. ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സവിശേഷമായ ഒരു ദിവ്യ അനുഭൂതി അനുഭവപ്പെട്ട പത്രോസ്ലിഹായുടെ അനുഭവം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10:9-17. ഷണ്ടനോട് വചനം വ്യാഖ്യാനിക്കാൻ അപ്രതീക്ഷിതമായ ദിശയിൽ സഞ്ചരിച്ച ഫിലിപ്പോസിന്റെ അനുഭവം. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 8:26-39. ഇവയെല്ലാം ഉത്തമ ഉദാഹരണങ്ങളാണല്ലോ. നമുക്ക് ആത്മാവിന്റെ വരദാന ഫലങ്ങളോടുള്ള ഒരു വലിയ തുറവി ആഗ്രഹിക്കാം. പുതിയ കൃപകളും പുതിയ അഭിഷേകവും നേടിയെടുത്ത് മുൻപോട്ട് കുതിക്കാം. ആത്മാവിന്റെ 7 ദാനങ്ങളും 9 വരങ്ങളും 12 ഫലങ്ങളും നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുദിന ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ ദൈവരാജ്യ ശുശ്രൂഷകളിൽ ആത്മാവിന്റെ ശക്തമായ പ്രവർത്തനം പ്രകടമാകട്ടെ. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ എന്ന പോലെ നമുക്ക് നമ്മെ തന്നെ പുത്തനാക്കാം. പുതുവീഞ്ഞു കുടിച്ച് ലഹരിയിലാഴുന്നവരെ പോലെ നമുക്കും ആത്മാവിനാൽ ഗ്രസിക്കപ്പെടാം. ജോയേൽ 2:28-29. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പെന്തക്കോസ്ത തിരുനാളിനായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം.